രണ്ട്, പദപൂർവവാർത്ഥവ്യഗ്രത. നാമം, ക്രിയ എന്നിവയാണ് പദം എന്ന സഞ്ജയുടെ വിവക്ഷിതങ്ങൾ, പ്രത്യയങ്ങൾ ഒഴികെയുള്ള അംശമാണ് പദപൂർവാർത്ഥം. പ്രാതിപദികവും ധാതുരൂപവുമാണ് ഇവിടെ ഉദ്ദിഷ്ടം. അവയുടെ പ്രയോഗ വിചിത്രതയാണ് പദപൂർവവക്രത. ഇതിന് പല അവാന്തര വിഭാഗങ്ങളും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രൂഢി, പര്യായം, ഉപചാരം, വിശേഷണം, സംവൃതി, വൃത്തി, ഭാവം, ലിംഗം, ക്രിയ എന്നിവയാണ് പ്രസ്തുത വിഭാഗങ്ങൾ. രൂഢമായ അർത്ഥത്തിൽ മറ്റൊരു ധർമ്മം അധ്യാരോപം ചെയ്യുമ്പോഴും രൂഢാർത്ഥത്തെ തന്നെ വളർത്തിക്കൊണ്ടു പോകുമ്പോഴും രൂഢീവക്രത ജനിക്കുന്നു. ഇത് ധ്വനികാരൻ്റെ ഭാഷയിൽ അത്യന്ത തിരസ്കൃത വാച്യവും അർത്ഥാന്തര സംകൃതത്തിൻ്റെ ഭാഷയിൽ വാച്യവുമാണ്. ധ്വനിയാലോകത്തിലെ ഉദാഹരണ പദ്യങ്ങൾ തന്നെയാണ് രൂഢി വൈചിത്യത്തിന് കുന്തകൻ ഉദ്ധരിക്കുന്നത്. പര്യായം തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാകുന്ന വൈചിത്രമാണ് പര്യായവക്രത. ഏറ്റവും ഉചിതവും കൃത്യവുമായ പദമാണ് കവി കൈക്കൊള്ളേണ്ടത്. ശാക്യജലദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ എന്ന പ്രയോഗത്തിൽ ജിനശബ്ദം ഉദാഹരണം. ബുദ്ധൻ എന്ന അർത്ഥത്തോടൊപ്പം സൂര്യൻ എന്ന അർത്ഥവും ആ വാക്കിനുണ്ട്. ആ വാക്ക് ധർമ്മത്തെയും രശ്മിയെയും പരസ്പരം അന്വയിപ്പിക്കുന്നു. പ്രസ്തുതത്തിൽ നിന്ന് വ്യത്യസ്തമായ അപ്രസ്തുതത്തിൻ്റെ ധർമ്മങ്ങളിലൊന്ന് പ്രസ്തുതത്തിൽ ആരോപിക്കുകയാണ് ഉപചാരവക്രത. വർണ്ണാവർണ്ണങ്ങളിൽ സമാനധർമ്മത്തിനാണ് ഈ ആരോപം കൽപ്പിക്കുക. അർത്ഥാനുഭവത്തെ മൂർത്തമാക്കാനും മറ്റും ഇത് സഹായകമാണ്. സൂചിഭൈദ്യേ സ്തമഭൂവി എന്ന മേഘസന്ദേശ പ്രയോഗം ഉദാഹരണം. ഉപചാരത്തെ കേഷൻ ഫൗണ്ടഡ് ഓൺ റിസംബ്ലൻസ് എന്നാണ് SKD വിശദീകരിക്കുന്നത്. വിശേഷണപ്രത്യത്തിൻ്റെ അസാധാരണതയാണ് വിശേഷണവക്രത. അർത്ഥത്തെ പ്രച്ഛന്നമാക്കാൻ സമർത്ഥമായ ശബ്ദം കൊണ്ട് അസ്പഷ്ടമായി പറയലാണ് സംവൃതി വക്രത. സംവൃതി വക്രതയിലൂടെ വാഗഗീതം ഹൃദയംഗതമായി തീരുന്നു. വൃത്തി വക്രതയുടെ അടുത്താണത്. ഈ സന്ദർഭത്തിൽ വൃത്തിക്ക് സംബന്ധം എന്നാണ് അർത്ഥം. പേജ് 359. സംബന്ധ വൈചിത്രം കൊണ്ട് ഉണ്ടാകുന്നത് വൃത്തി വക്രത. സമാസം, തദ്ധിതം മുതലായവയിലാണത് സംഭവിക്കുന്നത്. ചില പ്രാതിപദികൾ പുല്ലിംഗമായും സ്ത്രീലിംഗമായും നപുംസകലിംഗമായും ഉപയോഗിക്കാമെന്നിരിക്കെ പ്രകരണോചിതമായ ലിംഗം സ്ഫിരിക്കാവുന്നതാണ് ലിംഗവക്രത. ക്രിയാപ്രയോഗത്തിൻ്റെ വൈചിത്രമാണ് ക്രിയാവക്രത. ഇത് 5 വിധത്തിൽ വരാമെന്ന് കുന്തകൻ വിധിക്കുന്നുണ്ട്. 3, പദപരാർത്ഥ വക്രത. ഈ വക്രതാഭേദത്തിന് പ്രത്യവക്രതയെന്നും പേരുണ്ട്. പ്രത്യയങ്ങളിലുള്ള വൈചിത്രമാണത്. കാലം, കാരകം, സംഖ്യ, പുരുഷൻ, ഉപഗ്രഹം മുതലായ അംശങ്ങളിലാണ് പ്രത്യയവക്രത വരുന്നത്. കാലപ്രത്യയത്തിൽ ഉണ്ടാകുന്ന വക്രതയ്ക്ക് മാത്രം ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാട്ടാം. സമവിഷമ നിർമ്മശ സന്തതോ മന്ദമന്ദ സഞ്ചാര അച്ചിരാത് ഭവിഷ്യന്തി പനാസ്തനോ മനോരനാമാഭി ദുർലഭ്യലിംഗ. വിരഹിയായ നായകൻ്റെ ഈ വാക്കുകളിൽ ഭാവികാല പ്രത്യയം ചേർത്തിരിക്കുന്നത് രസപോഷകമായിരിക്കുന്നു. 4, വാക്യവക്രത. വാക്യവക്രതയിൽ അലങ്കാരങ്ങൾ അന്തർഭവിക്കുന്നു. വാക്യവക്രത കവിയുടെ കൽപ്പനാശക്തിയിൽ അധിഷ്ഠിതമാണ്. 5, പ്രകരണവക്രത. ഒരു കൃതിയുടെ ഒരു സവിശേഷ സന്ദർഭത്തിന് ഭാഗത്തിന് പ്രകരണം എന്ന് പറയും. പ്രസ്തുത സന്ദർഭത്തെ ഹൃദയംഗമമാക്കുന്നതിന് കവി കൈക്കൊള്ളുന്ന തന്ത്രമാണ് പ്രകരണവക്രതയ്ക്ക് ഹേതുകം. പ്രകരണവക്രത ഒരു സവിശേഷ ഭാഗത്തെ സ്പർശനീയമാക്കും. ഇത് പലതരം വരും. ശാകുന്തലത്തിലെ ദുർവാസാവിൻ്റെ വരവും ശാപവും ഒരു ദൃഷ്ടാന്തമാണ്. 6, പ്രബന്ധവക്രത. പ്രബന്ധമെന്നാൽ സമഗ്ര കാവ്യം എന്നാണ് അർത്ഥം. പ്രബന്ധവ്യാപിയായ വക്രതയാണ് പ്രബന്ധവക്രത. ഇത് പല വിധത്തിൽ വരും. മൂലകൃതിയിലെ രസത്തിൽ സ്ഥാനത്തിൽ മറ്റൊന്ന് പ്രതിഷ്ഠിക്കുന്നത് ഒരുതരം പ്രബന്ധവക്രതയ്ക്ക് ഉദാഹരണമാണ്. ഉദാഹരണം, വേണീ സംഹാരം. മഹാഭാരതത്തിലെ ശാന്തരസത്തിനു പകരം അവിടെ ആവിഷ്കൃതമായിരിക്കുന്നത് വീരരസമാക്കുന്നു. ചുരുക്കി പറയുമ്പോൾ, പഴയ ആലങ്കാരികന്മാർ രസാദികളെയും അലങ്കാരങ്ങളിൽ ദർശിച്ചു പോന്നവരാണ്. അവരെ പിന്തുടർന്ന് രസവത്, പ്രേയസ്, ഊർജസ്വി, സമാഹിതം എന്നീ അലങ്കാരങ്ങളെയും കുന്തകന് അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും ഭാമ പരിഭിതികളെ അദ്ദേഹം ശരിവയ്ക്കുന്നില്ല. ആനന്ദവർദ്ധനാദികളെ പോലെ അവയും ഗുണഭൂത വ്യംഗമായി കാണുന്നുമില്ല. രസവത് വക്രതയുടെ ഒരു സ്വഭാവ സവിശേഷം മാത്രമാണ്. പേജ് 360. രസഭാവങ്ങളും സ്വഭാവോക്തിയും അലങ്കാരങ്ങളല്ല, അലങ്കാര്യങ്ങളാണ്. രസത്തെയും ധ്വനിയെയും കുന്തകൻ വക്രതയിൽ ഒളിപ്പിക്കുന്നു. വക്രതയുടെ ഘടകം മാത്രമാണ് രസം. കുന്തകൻ്റെ ഉപചാരവക്രത ധ്വനിതയാണെന്ന് രുയ്യൻ പറയുന്നുണ്ട്. ധ്വനിഭാക്തമാണെന്ന് കുന്തകൻ പറയും. ധ്വനിതാർത്ഥം കവിതയുടെ സാരമല്ല, ഒരു ദ്വിതീയാംശം മാത്രമാണ്. വസ്ത്രാലങ്കാര സ്വനതനെപ്പറ്റി പരിവൃത്തിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ കുന്തകൻ പറഞ്ഞു പോകുന്നുണ്ടെന്ന് വാസ്തവം. വ്യവസ്ഥിത സാഹതീയഗാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ധ്വനിയെ വിശദീകരിക്കാനാണ് അദ്ദേഹം യത്നിക്കുന്നത്. പുതുമയെ പഴമയിൽ ലയിപ്പിക്കുകയാണ് അദ്ദേഹം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടേ ഈ ചർച്ച ഉപസംഹരിക്കാനാവൂ. കുന്തകൻ്റെ രീതിസങ്കല്പനമാണത്. 3 തരം കാവ്യമാർഗങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കും. പക്ഷേ രീതി ദേശധർമ്മങ്ങളല്ല. കവിയുടെ ശക്തി വ്യുത്പത്തി വ്യാസങ്ങളാണെന്ന് രീതിക്ക് നിയമമാകാം. കവിപ്രസ്ഥാന ഭേദങ്ങൾക്ക് കാരണം കവി സ്വഭാവമാകുന്നു. സുകുമാരമാർഗം, വിചിത്രമാർഗം, മധ്യമമാർഗം എന്നിങ്ങനെ 3 രീതികൾ കവിതയിൽ സാധ്യമാണ്. സുകുമാര വിചിത്രമാർഗങ്ങൾക്കിടയിലാണ് മധ്യമാർഗം സ്ഥിതി ചെയ്യുന്നത്. നൈസർഗികമായ കവികൗശലത്തിൻ്റെ ഫലമായാണ് സുകുമാരമാർഗം. കവികർമ്മം അനായാസമാണിവിടെ. വിചിത്രമാർഗത്തിൽ വൈചിത്രത്തിനോടായിരിക്കും പരമപ്രാധാന്യം. ആദ്യത്തിലെ നിന്നതുപോലെ നിരലംകൃത സ്വഭാവരചനയായിരിക്കില്ല രണ്ടാമത്തേതിൽ. 2 തരം രചനകളിലും ധ്വനി അന്തർഭൂതമായിരിക്കും. ചുരുക്കത്തിൽ കവിതയെ ഒരു ഭാഷാരൂപമായാണ് വിലയിരുത്തിയിരിക്കുന്നത് കുന്തകൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു എന്നല്ല, എങ്ങനെ പറയുന്നു എന്നാണ് അദ്ദേഹം അന്വേഷിച്ചത്. കാവ്യശൈലിയിൽ സംഭവിക്കാവുന്ന വ്യതിരേകങ്ങളിലൂടെ അപഗ്രഥനത്തിന് വക്രോക്തി സിദ്ധാന്തം ആധുനിക ശൈലീ വിജ്ഞാനത്തിൽ സമഗ്രന്ഥമാണ്. 59. അനുമാന സിദ്ധാന്തം. കാശ്മീര ദേശീയനായ മഹിമ ഭട്ടനാണ് അനുമാന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. തത്വോക്തികോശം, വ്യക്തിവിവേകം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. തത്വോക്തികോശം എന്ന പുസ്തകം കണ്ടുകിട്ടിയിട്ടില്ല. വ്യക്തിവിവേകം എന്ന ധ്വനിസംഗ്രന്ഥത്തിന് മഹിമഭട്ടന് പ്രശസ്തി നിലനിർത്തുന്നു. അഭിനവഗുപ്തനു ശേഷവും മമ്മടനു മുമ്പുമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതെന്ന് സ്പഷ്ടമാണ്. മഹിമഭട്ടൻ്റെ അനുമാന സിദ്ധാന്തത്തിന് അത്രയേറെ മൗലികത അവകാശപ്പെടാനില്ല. രസസൂത്ര വ്യാഖ്യാതാവായ ഭട്ടനായകൻ്റെ പിന്തുടർച്ചക്കാരനായ മഹിമഭട്ടനെ വിലയിരുത്താനാകൂ. അഭിധയിൽ തന്നെ ലക്ഷണയെയും വ്യഞ്ജനയെയും കണ്ടെത്തുകയായിരുന്നു ഭട്ടനായകൻ. ഭട്ടനായകൻ്റെ ഹൃദയതർപ്പണം എന്ന ഗ്രന്ഥം കണ്ടുകിട്ടിയിട്ടില്ല എന്ന വസ്തുതയും ഇവിടെ കണക്കിലെടുക്കണം. പ്രഖ്യാതമായ ധ്വനിസംഗ്രന്ഥമാണ് ഹൃദയതർപ്പണം. പേജ് 361. അതിലെ പ്രധാന വാദഗതികൾ എന്തെന്ന് നമുക്ക് വ്യക്തമല്ല. ന്യായശാസ്ത്രത്തിലെ പിൻബലത്തോടെ കാവ്യശാസ്ത്രത്തിൽ അനുമാനത്തെ പ്രതിഷ്ഠിക്കുക എന്ന കർത്തവ്യമാണ് മഹിമൻ ഏറ്റെടുക്കുന്നത്. കവിതയിലെ അർത്ഥോക്ത അർപ്പനക്രിയയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണ് മഹിമഭട്ടൻ. എല്ലാവരും അംഗീകരിക്കുന്ന ധ്വനിവാദത്തെ ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അനുമാനവാദം സാർവത്രികമായി അംഗീകാരം നേടാതെ പോയി. പിൽക്കാലത്തെ ആലങ്കാരികന്മാർ അനുമാനത്തെ ഒരലങ്കാരമായി ഒതുക്കിക്കളഞ്ഞു. അനുമാന സിദ്ധാന്തത്തിലേക്ക് ഉൾപ്രവേശം കിട്ടാൻ വേണ്ടി അനുമാനം എന്ന താർക്കിക സ്വപ്നയുടെ പൊരുൾ വിശദമാക്കാതെ വയ്യ. കുട്ടികൃഷ്ണമാരാരുടെ വിവരണം ഇവിടെ ഉദ്ധരിക്കട്ടെ. ലോകത്തിലുള്ള ഓരോ പദാർത്ഥങ്ങൾക്കും മറ്റു ചില പദാർത്ഥങ്ങളോടുകൂടി നിയതമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു പദാർത്ഥം ഉള്ളിടത്തും മറ്റു ചില പദാർത്ഥങ്ങൾ ഉണ്ടായേ കഴിയൂ എന്ന് സാരം. പുകയുള്ളിടത്തെല്ലാം തീയുണ്ടാവണം, വിളക്കുള്ളിടത്തെല്ലാം പ്രകാശമുണ്ടാവണം, കരയുന്നവന് വ്യസനമുണ്ടാവണം, ജന്തുവായിരിക്കുന്നവനാണല്ലോ മരണമുണ്ടാവുക. ഇങ്ങനെ ഇവയ്ക്കുള്ള നിയതമായ സാഹചര്യത്തിന് വ്യാപ്തി, അവിനഭാവം എന്ന് വേറെയും പേരുകളുണ്ട്. ഈ സാഹചര്യ നിയമം ഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവയിൽ എന്തെങ്കിലും ഒരു വസ്തു ഒരിടത്ത് അറിഞ്ഞാൽ മറ്റേ വസ്തു അവിടെ ഉള്ളിടത്തെന്ന് ഊഹിക്കാമല്ലോ. ഈ ഊഹമാണ് അനുമാനം. അവിനാഭവ ജ്ഞാനപൂർവകമായ ഒന്നിൽ നിന്ന് മറ്റൊന്നിലെ ജ്ഞാനമുണ്ടാവുന്നതാണ് അനുമാനം.